ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം ഇപ്രകാരം പരസ്യ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം തന്ന ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ഇത്രയും പേർ പ്രത്യേകിച്ച് എന്ന് ഈ പരസ്യ ആരാധനയിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു നവവത്സരവും സമാധാനപൂർണമായ ഒരു ജീവിതവും ആശംസിക്കുന്നു. ദൈവം നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ അധികമായിട്ട് അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശം ഒരു പുതുവത്സര സന്ദേശമായിട്ടാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്, ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും. അതുകൊണ്ട് അതിനാധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2:5 കുറിവാക്യമായിട്ട് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 2:5 യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അല്പനേരം തിരുവചനം ഞങ്ങൾ ധ്യാനിക്കാനായിട്ട് ഒരുങ്ങുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിലയേറിയ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. അവിടുന്ന് ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം ധ്യാനിച്ച് പുതിയ വർഷം ഞങ്ങളെ തന്നെ തിരുത്തി സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. കുറവുകളെയും പോരായ്മകളെയും ഒക്കെ അവിടുന്ന് ക്ഷമിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ഇസ്രായേൽ ജനത്തിനോട് പ്രവാചകനായ യെശയ്യാവ് മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൂതാണ് ഹൗസ് ഓഫ് ഇസ്രയേൽ. ലെറ്റ് അസ് വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്. ഹൗസ് ഓഫ് ഇസ്രയേൽ, കം ലെറ്റ് അസ് വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ദി ലോർഡ്. ഇസ്രായേൽ ഗ്രഹമേ വരിക, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഈ ഒരു ദൂത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ദേ വെയർ ഇൻ ഡാർക്ക്നെസ്. ദേ വെയർ പീപ്പിൾ ഹു കോൾഡ് ബൈ ദി ഓൾമൈറ്റി ഗോഡ് ടു വാക്ക് ഇൻ ലൈറ്റ്, ബട്ട് ദേ ഫർഗോട്ട് ദെയർ കോളിംഗ് ആൻഡ് ദേ വാക്ക്ഡ് ഇൻ ഡാർക്ക്നെസ്. ദൈവം അവരെ വിളിച്ചത് വെളിച്ചത്തിൽ നടക്കാനാണ്. അവരുടെ ജീവിതത്തിൻ്റെ അടിമത്തത്തിൻ്റെയും വേദനകളുടെയും ഒക്കെ നടുവിൽ ദൈവം കൂടെ ഇരുന്നവരെ ശക്തീകരിച്ചത് വെളിച്ചത്തിൽ നടക്കാനാണ്. പക്ഷേ അവർ ഇരുട്ടിൽ നടന്നു. അതുകൊണ്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ വരിക, വെളിച്ചത്തിൽ നടക്കാനായിട്ട് വരിക എന്നവരെ പ്രവാചകനിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരിപ്പോൾ ഉള്ളത് ഇരുട്ടിലാണ്. പല കാര്യങ്ങൾ കൊണ്ട് അവരെ ഇരുട്ടിലായി. ഒരു വെളിച്ചത്തിലേക്ക് വിളിച്ചവരാണ്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇരുട്ടിലായി. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇരുട്ടിലായി പോയത് എന്നാണ് നമ്മൾ ഇന്ന് അല്പനേരം, ചുരുങ്ങിയ നേരം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദ കോസസ്? വാട്ട് ആർ ദ കോസസ് ബിഹൈൻഡ് ദെയർ ലൈഫ് ഇൻ ഡാർക്ക്നെസ്? അവർ അന്ധകാരത്തിൽ ജീവിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മളിന്ന് ഈ പ്രസംഗത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആണ്. മാർത്തോമാ സഭയുടെ എമ്പളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം എല്ലാവർക്കും അറിയാം, ലൈറ്റഡ് ടു ലൈറ്റൺ. വി ആർ എൻലൈറ്റൺ കമ്മ്യൂണിറ്റി ടു ലൈറ്റൺ അതേഴ്സ്. നമ്മൾ പ്രകാശിതരായി തീർന്നു. എന്തിനാണ്? മറ്റുള്ളവരെ പ്രകാശിതരാക്കാൻ. നമ്മളെന്തിനാണ് പള്ളിയിൽ വരുന്നത്? നമ്മുടെ ഈ ആത്മീയ വെളിച്ചം മറ്റുള്ളവർ കാണാനാണ്. നമ്മളെന്തിനാണ് ആരാധിക്കുന്നത്? നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവർ കണ്ട് നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കാനായിട്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ടും ദൈവമക്കളായിട്ടും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു എൻലൈറ്റൺ ദി അതർ കമ്മ്യൂണിറ്റി വിച്ച് വി ആർ ലിവിങ് ഇൻ വേരിയസ് പ്ലേസസ് വി ആർ ലിവിങ് വേർ എവർ വി ആർ ലിവിങ് വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ലൈറ്റൺ അതേഴ്സ് ത്രൂ അവർ വേർഡ്സ് ത്രൂ അവർ ഡീഡ്സ് ആസ് വെൽ ആസ് അവർ തോട്ട്സ് വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ലൈറ്റൺ ദ അതേഴ്സ് ലൈഫ് മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാനായിട്ട്. എന്തുകൊണ്ട് ഇവർ ഇരുട്ടിലായി നമുക്ക് ചിന്തിക്കാം. പെട്ടെന്ന് ചിന്തിച്ചാൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്നാമതായി ഇവർ ഇരുട്ടിലാവാനുള്ള കാരണം യെശയ്യാ പ്രവചനം നിങ്ങൾ ബൈബിളുള്ളവർ എടുത്തു നോക്കണം. ഞാൻ വായിക്കുന്നതും പറയുന്നതും ശരിയാണോ എന്നൊക്കെ ഉള്ളത് നോക്കണം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ ഇരുട്ടിലാകാനുള്ള 1-ാമത്തെ കാരണം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ എന്തുകൊണ്ട് ഇരുട്ടിലായി? 5-ാം അധ്യായം ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കരുതി അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഇസ്രായേൽ മക്കൾ ഇരുട്ടിലാവാനുള്ള 1-ാമത്തെ കാരണം അവർ കായ്ക്കേണ്ട ഫലം കായ്ച്ചില്ല എന്നുള്ളതാണ്. അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഫലം ഉണ്ടായില്ല. ദൈവം അവർക്ക് എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുത്തു. പക്ഷേ അവർ കായ്ക്കേണ്ടതുപോലെ ഫലങ്ങൾ കായ്ച്ചില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ അവർ ഇരുട്ടിലായി പോകാനുള്ള 1-ാമത്തെ കാരണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ, ദൈവജനത്തെ മുന്തിരിത്തോട്ടത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമുക്ക് പല ഭാഗങ്ങളിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും ദൈവജനത്തെ ഉപമിച്ചുകൊണ്ടാണ് ഈ മുന്തിരിത്തോട്ടം പറയുന്നത്. ഒരു ഫലപ്രദമായ ഒരു മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിന് ദൈവം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. എന്തൊക്കെ ചെയ്തു? അതിന് വേല് കെട്ടി, അതിലെ കല്ലൊക്കെ പെറുക്കി കളഞ്ഞു, ആ നിലമൊക്കെ വെടിപ്പാക്കി, അതിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് മേൽത്തരമായിട്ടുള്ള മുന്തിരി വള്ളി അതിൽ നട്ടു. വേല് കെട്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അവിടെ കുറിക്കുന്നത്. കല്ലൊക്കെ പെറുക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വരാമായിരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെയും നടുവിൽ നിന്നൊക്കെ അവരെ വിടുവിച്ച് ജീവിത സൗകര്യത്തിനാവശ്യമായിട്ടുള്ള ഗോഡ് അറേഞ്ച്ഡ് ഓൾ കൈൻഡ് ഓഫ് ഫെസിലിറ്റി ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് വെൽബീയിങ്. എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഒരുക്കി എന്നുള്ളതാണ് ഈ വേലുകെട്ടും കല്ല് പെറുക്കി കളയുന്നതും ഒക്കെ. മറ്റൊന്ന് നടുക മാത്രമല്ല, ഒരു ചക്കും അവൻ മുന്നേ അവിടെ ക്രമീകരിച്ചു. ചക്ക എന്തിനാണ്? ഇതിൽ ഫലമുണ്ടാകും, ആ ഫലം എടുത്ത് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആട്ടാനുള്ളതാണ് ചക്ക്. ഫലമുണ്ടാകുമെന്ന് മുന്നേ പ്രതീക്ഷിച്ചാണ് എന്ത് ചെയ്യുന്നത്? മുന്നേ ചക്ക് അവിടെ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിയപ്പോൾ ഈ ഉടമസ്ഥൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹം, ഞാൻ നാട്ടിയിരിക്കുന്ന ഇവർ ഒരു നാളിൽ ഫലിക്കും. ദേ വിൽ പ്രൊഡ്യൂസ് ഗുഡ് ഫ്രൂട്ട്. ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ഗോഡ്. ബിക്കോസ് ഗോഡ് ഗിവൺ ഓൾ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഫോർ ദെയർ വെൽ ബീയിങ്. ബട്ട് ദേ ഫോർഗോട്ട് ദാറ്റ്. അവരത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അവരുടെ ജീവിതം ഫലം കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. കായ്ക്കുന്നുണ്ട്, പക്ഷെ കായ്ക്കുന്നത് എന്താണെന്നറിയാമോ? നല്ല ഫലം ഫലിക്കേണ്ടിടത്ത് കയ്ക്കുന്ന ഫലം ഫലി അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നല്ല മുന്തിരിങ്ങ കായ്ക്കേണ്ട സ്ഥലത്ത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കുകയാണ്. മധുരം കൊടുക്കേണ്ട സ്ഥലത്ത് അവർ കയ്പ് ഉള്ളവരായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാ സൗകര്യവും കൊടുത്തു, എല്ലാ സംരക്ഷണവും കൊടുത്തു, ദൈവത്തിൻ്റെ കരുതലും വാത്സല്യവും അവരുടെ മേൽ ചൊരിഞ്ഞു. വലിയ പ്രതീക്ഷയോടെ ദൈവം കാത്തിരുന്നു. പക്ഷേ അവരിൽ നിന്ന് കയ്ക്കുന്ന ഫലമാണ് ഉണ്ടായത്. അതാണ് അവർ ഇരുട്ടിലാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ വൃക്ഷത്തിനും അതതിന് ചേരുന്ന ഫലമുണ്ട്. പ്ലാവിൽ ചക്കയാണ് ഉണ്ടാകാറുള്ളത്. മാവിൽ മാങ്ങയുണ്ടാവും, മുന്തിരിയിൽ മുന്തിരി പഴങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ വൃക്ഷത്തെയും അതതിൻ്റെ ഫലം കൊണ്ട് അറിയാം. ക്രിസ്ത്യാനികളായ ദൈവത്തെ ആരാധിക്കുന്നവരായ നമ്മുടെ ജീവിതത്തിൽ അതിന് യോജിച്ച ഫലങ്ങളാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് യോജിക്കുന്ന ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഉടയവൻ എന്തുമാത്രം ദുഃഖിക്കുമെന്ന് നാം വീണ്ടും ചിന്തിക്കുന്ന സന്ദർഭമാണ് ഈ വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ വെളിച്ചത്തിലൂടെ നടക്കാനായിട്ട് വിളിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാ നന്മകളും ദൈവം നമുക്ക് ചൊരിഞ്ഞു തന്നു, നമുക്ക് സംരക്ഷണം തന്നു. നമ്മുടെ ജീവിതത്തിൽ വരാമായിരുന്ന ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും നടുവിൽ തൻ്റെ മഹാകരുണയാൽ അവൻ നമ്മളെ രക്ഷിച്ചു, വഴി നടത്തി. എന്തിനാണ്? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വി മസ്റ്റ് ബെയർ ഫ്രൂട്ട്. അവൻ്റെ പ്രതീക്ഷയ്ക്ക് അനുയോജ്യമായ ഫലം കായ്ക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന മധുരതരമായ ഫലം കായ്ക്കാൻ നമുക്കാകുന്നുണ്ടോ എന്ന് നമ്മൾ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം. മാനുഷികമായ ചിന്തകളോടെ, മാനുഷികമായ താല്പര്യങ്ങളോടെ, മാനുഷികമായ ബലഹീനതകളോടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ അവനിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഫലിക്കേണ്ടതായ ഫലം അത് പ്രൊഡ്യൂസ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശാന്തമായിട്ട് വിലയിരുത്തുന്ന സന്ദർഭം കൂടിയാണ്. ദിസ് ഇസ് എ ടൈം ഓഫ് ആൻ ഇവാലുവേഷൻ. വാട്ട് ഹാപ്പൻ ഇൻ ദ ലാസ്റ്റ് ഇയർ? വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ അസ്, ആൻഡ് വി റെഡ് ദ സ്ക്രിപ്ചർ, ആൻഡ് വി പ്രേഡ് ടു ഗോഡ്, അറ്റൻഡഡ് വേരിയസ് വർഷിപ്സ് സർവീസസ് ഇൻ അവർ ചർച്ച് ആസ് വെൽ ആസ് സറൗണ്ടിങ്സ് വേരിയസ് അതർ സർവീസസ് ടു. ഡു വി ബെയർ ഫ്രൂട്ട്സ് എന്നുള്ളത് നമ്മൾ ദൈവം ആഗ്രഹിച്ച അതിനനുസരിച്ച് എന്നിൽ നിന്ന് ഫലം ഉണ്ടായിട്ടുണ്ടോ എന്ന് ശാന്തമായി ഒന്ന് വിലയിരുത്തുന്ന സന്ദർഭം കൂടിയാണ്. ഇവർക്ക് അതിന് സാധിച്ചില്ല, അതുകൊണ്ട് പറയുന്നു അവർ ഇരുട്ടിലായിപ്പോയി. അവരോടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ വരിക, നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. ഇനിയെങ്കിലും നിങ്ങൾ വരിക, നിങ്ങൾ കായ്ക്കേണ്ട ഫലം കായ്ക്കാതെ ഇരുട്ടിലായിപ്പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും സമയം വൈകിയിട്ടില്ല. കം ലെറ്റ് അസ് വാക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ, യഹോവയുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം എന്ന് അവരെ വിളിക്കുകയാണ്. രണ്ടാമത്തെ കാരണം, അവരിരുട്ടിലായി പോകാനുള്ള രണ്ടാമത്തെ കാരണം, യെശയ്യാ പ്രവചനം അതിൻ്റെ 30-ാമത്തെ അധ്യായം, ചാപ്റ്റർ 30 verse 1, 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 30-ാമത്തെ അധ്യായം 1-ാം വാക്യം. അവർ ഇരുട്ടിലായി പോകാനുള്ള രണ്ടാമത്തെ കാരണം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എൻ്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിസ്രയീമിൻ്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. രണ്ടാമത് അവർ ഇരുട്ടിലായി പോകാനുള്ള ഒരു കാരണം എന്നാണെന്നറിയാം? ദൈവം അവർക്കെല്ലാം കൊടുത്തു, അവരെ പലയിടത്തു നിന്ന് ദൈവം വിടുവിച്ചു. പക്ഷേ അവർ ഇരുട്ടി നടക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാമോ? അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. They failed to ask guidance to the Almighty God. ദൈവം അവർക്കെല്ലാം കൊടുത്തു, ഒരാവശ്യം വന്നപ്പം ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. നാട്ടിൻപുറത്ത് ഞങ്ങൾ ഈ പാലത്തെ കൂടെ ഒക്കെ പകർന്നു പോകുന്ന ഒരു ചൊല്ലുണ്ട്, പാലം കടക്കുവോളൂ നാരായണ പാലം. ഞാൻ പലയിടത്തും പലതരത്തിലൊക്കെ പറയും, ഏതായാലും നാരായണ എന്നല്ല പറയുന്നത്, വേറെ അതിനോട് ചേർത്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആവശ്യം വന്നപ്പോൾ ദൈവമേ ദൈവമേ ഞങ്ങൾക്കത് വേണം, ആഹാരം വേണം, ഞങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നവർ ജീവിതത്തിൽ സുഖം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ വേറെ പലരോടും ആലോചന ചോദിച്ചു. ഫറവോൻ്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന് മിസ്രയീമിൻ്റെ നിഴലിൽ ശരണം പ്രാപിച്ചു. എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോയി. അവിടുത്തെ മന്ത്രവാദികളോടും അവിടുത്തെ ശകുനവാദികളോടും ഒക്കെ ആലോചന ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെയുള്ളവരൊന്നും ഇല്ല, കാരണം ഇവിടെയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് മിക്കവാറും ഇവിടെ ജീവിക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. പക്ഷെ നാട്ടിലൊക്കെ ഈ മിക്കവാറും ചിലയിടത്തൊക്കെ ഈ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് നാട്ടിലേക്കൊക്കെ ഒരു വീടൊക്കെ വെക്കാനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിപ്പിക്കാനോ കഴിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് വരുമ്പോൾ, അവർ കൂടുതലും ചോദിക്കുന്നത് നല്ല സമയമാണ് ചോദിക്കുന്നത്, എപ്പോൾ ചെറുക്കനും പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഏതാണ് നല്ല സമയം. ഈ ഇത്രയും ആപത്തും അനർത്ഥവും കൂടാതെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നെ കൈപിടിച്ച് നടത്തിയത് ദൈവമാണെന്ന് മറന്നുപോയി ജീവിതത്തിലൊരു നന്മ വരുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾക്കും സമയത്തിനും പ്രാധാന്യം കൊടുക്കുന്നവർ, എന്തോ ഒരു അധപതനമാണ്. ഇവിടെ പറയുന്നു, മിസ്രയീമിൽ ചെന്നപ്പോൾ അവർ ഫറവോൻ്റെ ആ സംരക്ഷണയിൽ കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് അവരോടൊക്കെ ആലോചന ചോദിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള സുഖകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി. They are going and asking advice to others. മറ്റുള്ളവരോട് ചോദിക്കുക, എന്തോ പറ്റും ഞങ്ങൾക്ക്, ഇങ്ങനെ ആയാൽ കുഴപ്പമുണ്ടോ, ഏതാ നല്ല സമയം എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ചെയ്തിട്ട് വല്ല ഗുണമുണ്ടോ, അതുമില്ല. എഗെയിൻ ശങ്കരനുണ്ട് കോക്കനട്ട് ട്രീ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ഗുണം പിടിക്കുക, ഗുണവും ഇല്ല. ജീവിതത്തിൽ പലപ്പോഴായി ദൈവത്തിനോട് ആലോചന ചോദിക്കേണ്ടത് മറന്നുപോയി മറ്റുള്ളവരോട് ലോകപരമായിട്ടുള്ള ശക്തികളിൽ ആലോചന ചോദിക്കുന്നവർ ഒരുപാട് പേര് ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവരെ ഇരുട്ടിലാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ആവശ്യവും ഒരു പ്രയാസങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിക്കണം. നമ്മൾ അങ്ങനൊരു അനുഭവത്തിലേക്ക് നമുക്ക് വരണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നല്ല വിവാഹാലോചനയൊക്കെ വരുമ്പോൾ ആ വിഷയമൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ കുഞ്ഞിനെ യോജിച്ച ഒരു ബന്ധമാണോ ഇത്. ഒരു കുഞ്ഞൊരു ജോലിക്ക് പോകുമ്പോൾ പറയണം, ദൈവമേ എൻ്റെ കുഞ്ഞൊരു പുതിയ ജോലിക്കായിട്ട് പോകുന്നു, അവനെ നീ കാക്കണമേ. ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോകേണ്ടുന്ന വഴി ആ ദൈവം കാണിച്ചു തരും. അവനോടാണ് നമ്മൾ ആലോചന ചോദിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ നിങ്ങൾ ആരും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ വഴിയായ കർത്താവ് തൻ്റെ ആശ്വാസത്തിൻ്റെ വചനം പറഞ്ഞു തന്ന് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത്? നമുക്ക് മറ്റുള്ള ലോകശക്തികളിൽ ആശ്രയിക്കേണ്ട, അവരോട് ആലോചന ചോദിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യം നമുക്കില്ല. അതുകൊണ്ട് അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അതാണ് ഇരുട്ടിലാവാനുള്ള കാരണം. മൂന്ന്, അവർ ഇരുട്ടിലാവാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് അറിയാമോ? യെശയ്യാ പ്രവചനം 31 ചാപ്റ്റർ 31:1. അവർ ഇരുട്ടിലാവാനുള്ള മറ്റൊരു കാരണം 31:1. ഇസ്രായേലിൻ്റെ പരിശുദ്ധങ്കലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സൂന്നി രഥം അനവധിയുള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവരിരുട്ടിലായി പോകാനുള്ള ഒരു കാരണം എന്നാണെന്ന് അറിയാമോ? മൂന്ന്, മറ്റുള്ള ശക്തികളിൽ ആശ്രയിച്ചു. അവർ ലോകപ്രകാരമുള്ള ശക്തികളിൽ, they trusted their belief and thoughts in various kinds of forces. മറ്റുള്ള ശക്തികളിൽ, ലോകപ്രകാരമുള്ള worldly powers, ലോകപ്രകാരമുള്ള ശക്തികളിൽ അവർ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേലിലെ പരിശുദ്ധനായ ദൈവത്തോട് അവർ ആ നോക്കിയില്ല, അവനിൽ ആശ്രയിച്ചില്ല. അവൻ്റെ അടുക്കൽ ആശ്രയിക്കുന്നതിന് പകരം മിസ്രയീമിൽ ചെന്നപ്പോൾ ഒത്തിരി രഥങ്ങളെ കണ്ടു, അവിടെ ചെന്നപ്പോൾ ഫറവോൻ്റെ ഒരുപാട് കുതിരച്ചേവകരെ കണ്ടു, ഒരുപാട് അകമ്പടി നായകരെ കണ്ടു. അപ്പോൾ അവർ ഈ നടത്തിയ ദൈവത്തെയൊക്കെ അങ്ങ് മറന്നുപോയി. അവരുടെ ശക്തികളിൽ അവരാശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം ആരിലാണ്? നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായും നാം എത്രമാത്രം പ്രൗഢിയുടെയും ആർഭാടങ്ങളുടെയും സുഖലോലുപതയുടെയും നടുവിലാണെങ്കിലും നമ്മൾ ഇരുട്ടിലാണ് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഇവർ വിടുവിച്ച ദൈവത്തെ മറന്ന് മറ്റുള്ള ശക്തികളിൽ ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇസ്രായേൽ മക്കളൊക്കെ പണ്ട് അവർ തീർത്ഥാടക ഗീതമെന്നറിയപ്പെടുന്നതാണ്, 121 സങ്കീർത്തനം. അവർ ആരാധനയ്ക്കായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അപ്പോൾ വലിയ പർവ്വതത്തെ കാണുമ്പോൾ അവരുടെ വിചാരം ദൈവം അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ അവർ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അപ്പോൾ അവരുടെ വിചാരം ദൈവം ആ പർവ്വതത്തിന് മുകളിലുണ്ടെന്നാണ്. അതുകൊണ്ടാണ് പർവ്വതങ്ങളിലേക്ക് അവർ കണ്ണുയർത്തുന്നത്, അവർ ദൈവത്തെ കണ്ടിട്ടില്ല. ആൻഡ് ദേ ആർ ഇമാജിനിങ് ദാറ്റ് ഇൻ ദെയർ ഇമാജിനേഷൻ ദേ ആർ തിങ്കിങ് ദാറ്റ് ഓൾമൈറ്റി ഗോഡ് റിസൈഡിങ് ദെയർ, അവിടെ ഉണ്ട് എന്നും പറഞ്ഞാണ് അവർ ആ സങ്കീർത്തനത്തിൽ കൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഇതൊക്കെ അവരങ്ങ് മറന്നുപോയി. വലിയ ഫോഴ്സും ബലവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരതിലേക്ക് ആശ്രയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ട് സ്വയത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആത്യന്തികമായി ജീവിതത്തിൽ പരാജയമായിരിക്കും ഫലം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. ഞാനിന്ന് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നാം ഉറങ്ങുന്നുണ്ട്, നമ്മുടെ വീടുകൾക്ക് കാവലുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും കാവലും സെക്യൂരിറ്റിയും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവനെ കാക്കുന്നത് ദൈവമാണ് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകാനായിട്ട് പാടില്ല. നമ്മൾ ഉറങ്ങിയപ്പോൾ സുഖകരമായിട്ട് ഉറങ്ങി. ആൻഡ് ദേർ ആർ സോ മെനി മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ഇൻസൈഡ് അവർ ബോഡി. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. ബ്ലഡ് ഈസ് ഫ്ലോയിങ് ആൻഡ് ഹാർട്ട് ഈസ് ബീറ്റിംഗ് ആൻഡ് എവറി മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ഹാപ്പനിങ് ഇൻ അവർ ബോഡി. ഹൂ ഗാഡ്സ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്? ദൈവം നമ്മളെ കാത്ത് പുതിയ ദിവസം എത്തിയപ്പോൾ, പുതിയ ദിവസം എത്തി അങ്ങനൊരു പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മൾ കാണുന്നത് പുതിയൊരു ദിവസമാണ്. ഇത് ദൈവം നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു വലിയൊരു അനുഭവമാണ്. അവനിൽ മാത്രമായിരിക്കണം നമ്മുടെ ഒരാശ്രയം. അതുകൊണ്ട് 2024 പ്രവേശിക്കുമ്പോൾ എന്തും വരട്ടെ, ഞാൻ എത്രമാത്രം സുഖലോലുപതയുടെയും എത്രമാത്രം ശക്തികളെയും ഞാൻ കാണട്ടെ, എൻ്റെ ആശ്രയം യേശുവിലായിരിക്കും, എൻ്റെ ആശ്രയം ദൈവത്തിലായിരിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം ദൈവത്തിലായിരിക്കും. ഇവിടെ ഇല പൊഴിയുന്ന കാലത്ത് നിങ്ങൾ കണ്ടല്ലോ, എത്രയോ മരങ്ങളാണ് ഇല പൊഴിച്ച് നിൽക്കുന്നത്. ഒരു ഇല പോലുമില്ലാതെ അതിങ്ങനെ ആകാശം നോക്കി നിൽക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണങ്ങിയിട്ടില്ല. കാരണം അതിനെ ഉണക്കാതെ നിർത്തുന്നത് എന്താണെന്നറിയാവോ? അതിൻ്റെ വേരാണ്, ആഴത്തിലോടിയ വേരാണ്. ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഈ ആഴത്തിലോടിയ വേര് നമുക്ക് ദൈവം തമ്പുരാനിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ താളടിയാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ 2023 ജീവിതത്തിൻ്റെ ഏതെങ്കിലും അനുഭവങ്ങളിൽ ഈ ലോകശക്തികളെ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമല്ലാതെ മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റിപ്പോയി എന്ന് നാം സമ്മതിക്കണം. മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമുക്കിടയാവണം. ഒരിക്കലൊരു വീട്ടിൽ ഇങ്ങനെ അഗ്നി പടരുകയാണ്. അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു മകൻ ഇങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ട്. മാതാപിതാക്കൾ പെട്ടെന്ന് താഴെ നിന്നാണ് തീ മുകളിലേക്ക് പടർന്നു കയറിയത്. അവർ താഴെ ഇറങ്ങി, പുകപടലം കൊണ്ടൊന്നും കേൾക്കാനും കാണാനും ഒന്നും മേല അല്ല, ഒന്നും കാണാനായിട്ട് സാധ്യമല്ല. അവർ താഴെ വന്ന് മുറ്റത്ത് നിന്ന് മുകളിലുള്ള ആ വിൻഡോയുടെ ആ ഭാഗത്തേക്ക്, ആ അവരുടെ ആ ഒരു ബാൽക്കണി, ആ ഒരു ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടൊരു, അവിടേക്ക് അവർ നിന്ന് പറഞ്ഞു, മോനെ നീങ്ങി വാ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ഉണന്നു, ഒരു പയ്യനാണ്. അവൻ വന്ന് നോക്കുന്നുണ്ട്, താഴേന്ന് തീ ഇങ്ങനെ ഉയർന്നു വരികയാണ്, ഈ പുകപടലം ഇങ്ങനെ ഉയർന്നു വരികയാണ്. താഴെയുള്ളതൊന്നും കാണാൻ മേല, ശബ്ദം മാത്രം കേൾക്കാം, അമ്മയും അപ്പനും ഒക്കെ നിലവിളിക്കുന്ന ശബ്ദം. അവർ പറഞ്ഞു, താഴെ നിന്നുകൊണ്ട് പറഞ്ഞു, മോനെ നീ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലേ, ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നീ എടുത്ത് ചാടുക. അവൻ പറഞ്ഞു, പപ്പ അമ്മ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ലല്ലോ. മോനെ നീ ശബ്ദം കേൾക്കുന്നില്ലേ, ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നീ എടുത്ത് ചാടുക എന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച് എടുത്ത് ചാടി. അവനവൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കരങ്ങളിൽ അവൻ സുരക്ഷിതനായിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ രക്ഷപിടിക്കുന്നതിനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരെടുത്തുചാട്ടം നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും ലോകപ്രകാരം വിശദീകരണം കൊടുക്കാൻ സാധ്യമല്ല. വി കനോട്ട് ഡിഫൈൻ ഹിസ് ഗ്രേസ് ആൻഡ് പ്രൊവിഡൻസ് ദാറ്റ് വി ആർ എക്സ്പീരിയൻസിങ്. വി കനോട്ട് ടീച്ച് അതർ പേഴ്സൺ about this grace and unfathomable love of our Lord. We can only experience personally in our life. ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. നമുക്ക് ആരെയും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റും. സന്തോഷച്ചൻ ഇവിടെ എത്ര നേരം നിന്ന് ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാലും ഇല്ല, ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവർക്ക് ഏതൊക്കെ ശക്തികൾ എന്നെ കൈയൊഴിഞ്ഞാലും ആശ്രയം ദൈവത്തിലാണെങ്കിൽ എനിക്കൊരു ബലമുണ്ട്, ശക്തിയുണ്ട് എന്ന് വിശ്വസിപ്പാനായിട്ട് ഇടയായിട്ട് തീരും. ഇവരെന്തുകൊണ്ട് ഇരുട്ടിൽ നടന്നു? അവർ ബലമുള്ള ശക്തികളെ കണ്ടപ്പോൾ അതിൽ ആശ്രയിച്ചു. ഞാനെപ്പോഴും എൻ്റെ പ്രസംഗത്തിലൊക്കെ മിക്കവാറും പറയുന്നുണ്ട്, ഈ ലോകത്തിലെ സമ്പത്ത് മനുഷ്യരാശ്രയിക്കുന്ന ഒന്നാണ്. പക്ഷേ ചൈനീസ് പഴമൊഴി പറയുന്നത് വാട്ട് ഈസ് മണി ക്യാൻ ആൻഡ് മണി കാൻ്റ്. മണി ക്യാൻ ബൈ അമ്യൂസ്മെൻറ്റ് ബട്ട് നോട്ട് ഹാപ്പിനെസ്. പണം കൊടുത്ത് രസിപ്പിക്കുന്നത് വാങ്ങിക്കാം, പക്ഷേ സന്തോഷം വാങ്ങിക്കാൻ സാധ്യമല്ല. മണി ക്യാൻ ബൈ മെഡിസിൻ ബട്ട് നോട്ട് ഹെൽത്ത്. മരുന്നുകൾ വാങ്ങിക്കാം, സൗഖ്യം മേടിക്കാൻ സാധിക്കത്തില്ല. മണി ക്യാൻ ബൈ ഫുഡ് ബട്ട് നോട്ട് അപ്പറ്റൈറ്റ്. പണം കൊടുത്ത് നമുക്ക് ആഹാരം വാങ്ങിക്കാം, പക്ഷേ വിശപ്പ് വാങ്ങിക്കാൻ സാധ്യമല്ല. മണി ക്യാൻ ബൈ ഗോൾഡൻ റിംഗ് ബട്ട് നോട്ട് മാരേജ്. പണം കൊടുത്ത് നമുക്ക് നല്ല സ്വർണ്ണമോതിരമൊക്കെ മാറി എക്സ്ചേഞ്ച് ചെയ്യാം, പക്ഷേ വിവാഹം കുടുംബജീവിതം വില കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കത്തില്ല. മണി ക്യാൻ കൺസ്ട്രക്ട് ഹൗസ് ബട്ട് നോട്ട് ഹോം. പണം കൊടുത്ത് നമുക്ക് വീടുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും, പണിയിപ്പിക്കാൻ സാധിക്കും, പക്ഷേ അതൊരു കുടുംബമായിട്ട് മാറുകയില്ല. Money can buy books but not wisdom. പണം കൊടുത്ത് നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും, പക്ഷേ ബുദ്ധിശക്തി വാങ്ങിക്കാനായിട്ട് സാധിക്കത്തില്ല. Money can buy bed but not sleep. പണം കൊടുത്ത് നമുക്ക് കിടക്കകൾ വാങ്ങിക്കാം, പക്ഷേ ഉറക്കം വാങ്ങിക്കാനായിട്ട് സാധ്യമല്ല. ഇങ്ങനെ എന്തെല്ലാം അങ്ങനെ നീണ്ടു 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 പോവുകയാണ്. നോക്കുമ്പോൾ കഴിയുന്നതിനേക്കാൾ അപ്പുറമായി കഴിയാത്ത കാര്യങ്ങളാണ് എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് പ്രൊവേർബ്സ് വായിക്കുമ്പോൾ മനസ്സിൽ തോന്നും, ദൈവമേ ഇത്രയൊക്കെ കഴിയാത്തതായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിന്നെന്തിനാണ് നമ്മൾ ഈ ലോകശക്തികളിൽ ആശ്രയിക്കുന്നത്? എല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്, ലോകത്ത് ജീവിക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതൊക്കെ അനുഭവിക്കുമ്പോൾ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന, നമ്മളെ നടത്തുന്ന, നമ്മളെ രാവിലും പകലിലും പരിപാലിക്കുന്ന, ഓരോ അണുവിലും തൻ്റെ സ്നേഹത്താൽ നമ്മളെ നടത്തുന്ന ആ ദൈവിക ശക്തിയെ മറന്നു പോകാൻ പാടില്ല. ഇസ്രായേൽ മക്കളത് മറന്നുപോയി. അവർ വേറെ പല ഫോഴ്സിലും ആശ്രയിച്ചതുകൊണ്ട് അവർ ഇരുട്ടിലായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നാലാമതായി, എന്തുകൊണ്ട് അവർ ഇരുട്ടിൽ നടക്കാനായിട്ടിടയായി? യെശയ്യാ പ്രവചനം 29:13 വാക്യം. യെശയ്യാ പ്രവചനം 29:13. അവർ ഇരുട്ടിൽ നടന്ന നാലാമത്തെ കാരണം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഇതിൻ്റെ 13 വാക്യം, ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. പ്രവാചകൻ പറയുന്നത് നോക്കിയേ, ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവരെങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. അവരെന്നിൽ നിന്ന് അകന്നു പോയി ഇരുട്ടിൽ നടക്കാനുള്ള ഒരു കാരണം എന്നാണെന്നറിയാമോ? അവരടുത്തു വരുന്നുണ്ട്, അടുത്തു വരുന്നില്ലെന്ന് ദൈവം പറയുന്നില്ല. അവരടുത്തു വരുന്നുണ്ട്, വാകൊണ്ടും അധരം കൊണ്ടും അവർ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം കൊണ്ട് അവരകന്നിരിക്കുകയാണ്. അവരുടെ ആരാധനകളൊക്കെ വാകൊണ്ടുള്ള ആരാധനകൾ മാത്രമാണ്. അവരുടെ സ്തുതികളൊക്കെ നാവുകൊണ്ടുള്ള സ്തുതികളാണ്, എന്നാൽ ഹൃദയം കൊണ്ട് അവരെനിക്ക് ദൂരെയാണ് എന്നാണ് ദൈവം പറയുന്നത്. അതിൻ്റെ അർത്ഥം, ഇവരിരുട്ടിൽ നടക്കാനുള്ള നാലാമത്തെ കാരണം എന്നാണെന്നറിയാമോ? ഫോൾസ് വർഷിപ്പ്, ഒരു തെറ്റായ ആരാധന. ഒരു യഥാർത്ഥത്തിലുള്ള ആരാധനയല്ല. വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, മടങ്ങിപ്പോകുന്നുണ്ട്, ഹൃദയം ദൂരെയാണ്. തെറ്റായ ആരാധന കൊണ്ട് ഇരുട്ടിലായിപ്പോയി എന്ന് പ്രവാചകൻ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വെളിച്ചത്തിലേക്ക് നടക്കേണ്ടവരാണ്, പക്ഷേ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ വിടുവിച്ച, നിങ്ങളെ പരിപാലിച്ച പരിശുദ്ധനെ വേണ്ട രീതിയിൽ ആരാധിക്കാതെ കേവലം അധരവ്യായാമങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ ആരാധിക്കുന്നവരായി, ഹൃദയം കൊണ്ട് നിങ്ങൾ അകന്നിരിക്കുന്നവരായി ജീവിക്കുന്നതാണ് നിങ്ങൾ ഇരുട്ടിലായിരിക്കാനുള്ള കാരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ഇരുട്ടിലാവാനുള്ള 4 കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. പ്രവാചകനൊരു ദൂത് കൊടുക്കുന്നു, യാക്കോബ് ഗൃഹമേ നിങ്ങൾ വരിക, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിങ്കിൽ നടക്കാം ഇരുട്ടിലായിരുന്നവരോടാണ് പറയുന്നത്. എന്തുകൊണ്ട് അവർ ഇരുട്ടിലായി? ഒന്ന്, അവർ കായ്ക്കേണ്ട ഫലം കായ്ച്ചില്ല. രണ്ട്, അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. മൂന്ന്, അവർ മറ്റുള്ള ശക്തികളിൽ ആശ്രയിച്ചു. നാല്, അവർ തെറ്റായി ദൈവത്തെ ആരാധിച്ചു. അവർ അധരം കൊണ്ട് ആരാധിച്ചു, ഹൃദയം കൊണ്ട് അകന്നവരായിട്ട് മാറി. ഇരുട്ട് എപ്പോഴും സിംബോളിക്കായിട്ട്, ഇരുട്ടിലൊക്കെ വിടരുന്ന പൂക്കളൊക്കെ ഉണ്ട്, ഇരുട്ട് ആവശ്യമാണ് അതിന്. ഇപ്പോൾ നിശാഗന്ധി, നിശാഗന്ധി പുഷ്പിച്ച് ഫലം മണം പരത്തുന്നത് ഇരുട്ടിലാണ്. അതുകൊണ്ട് അതിന് പറഞ്ഞ് നിശാഗന്ധി എന്ന് പറഞ്ഞു. രാപ്പാടി, രാപ്പാടി എന്ന് പറഞ്ഞ പക്ഷി പാടുന്നത് രാത്രിയിലാണ്, നല്ല പാട്ടാണ്. അപ്പം ഗുണങ്ങളുണ്ട്, ഞാൻ അതിനെ ആ അർത്ഥത്തിലല്ല പറയുന്നത്. ബട്ട് ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാർക്ക്നെസ് ഈസ് ഈവിൽ. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചിലരൊക്കെ ഇരുട്ടിലേക്ക് പോയതെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒത്തിരി സന്ദർഭങ്ങളിൽ. ഇപ്പോൾ യൂദാസ് ഈ അപ്പകണ്ണം വാങ്ങി കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇരുട്ടിലേക്ക് പോയി എന്ന് സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം അവൻ്റെ ഉള്ളിലും ഇരുട്ടാണ്, പുറത്തും ഇരുട്ട്. ഒരു സിംബോളിക്, ഒരു ഒരു ലിറ്ററൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അവൻ ഇരുട്ടിൻ്റെ, സാത്താൻ്റെ, ദുഷ്ടൻ്റെ പ്രവൃത്തികളിൽ കോഹരിക്കാരായിട്ട് അവൻ പോകുന്നു. മറ്റൊന്ന്, ശിഷ്യന്മാരെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പഴയ പണിക്ക് വേണ്ടി പോകുന്നുണ്ട്, മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മീൻ പിടിക്കാൻ പോകുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ രാത്രിയിൽ അവർക്കൊന്നും പിടിപ്പാൻ കഴിഞ്ഞില്ല. രാത്രി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാത്രി എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ നല്ല സമയമാണ്, കാരണം വലിയ സൂര്യപ്രകാശ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് മീനൊക്കെ ഉപരിതലത്തിലേക്ക് വരും. മനസ്സിലായോ? സൺഷൈൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ, പകലാണെങ്കിൽ മീൻ മേളിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ രാത്രിയിലായിട്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്, അവർ നല്ല മീൻപിടുത്തക്കാരാണ്, പക്ഷേ ഒന്നുപോലും പിടിക്കാനായിട്ട് പറ്റുന്നില്ല. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ലാത്ത ഒരവസ്ഥ. ഇരുട്ടിൻ്റെ അനുഭവം എപ്പോഴും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ആർക്കും പ്രവർത്തിക്കാനാവാത്ത രാത്രി വരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊരു വലിയ വാണിങ് നമുക്ക് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇരുട്ടിൻ്റെ ഓഹരിക്കാരായിട്ട് മാറാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. 2024 ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും വെളിച്ചത്തിൽ നടക്കുന്നവരായിട്ട് നാമും തീരണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് നടക്കാനുള്ള ഒരു വലിയ ആഗ്രഹം, കർത്താവിനോടൊപ്പം വെളിച്ചമുള്ളവരായി നടക്കാനുള്ള ഒരു വലിയ സമർപ്പണമാണ് നാം പ്രാപിച്ചെടുക്കുന്നത്. ആ ഒരു അനുഭവത്തിലൂടെ നടക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഏവൻഗേലിയോനായിട്ട് നിശ്ചയിച്ച വേദഭാഗവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. കർത്താവ് മലമേൽ ചെയ്ത പ്രസംഗം, സർമൺ ഓൺ ദ മൗണ്ട്, ഗാന്ധിജിക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു പർവ്വത പ്രസംഗം, സർമൺ ഓൺ ദ മൗണ്ട്. ഗാന്ധിജി പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും തീക്കിരയായി പോയിക്കോട്ടെ, എല്ലാം കത്തിപ്പോയിക്കോട്ടെ, പക്ഷേ കർത്താവ് പറഞ്ഞ ഈ സർമൺ ഓൺ, ഗിരിപ്രഭാഷണം മാത്രം മതി ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് ഇടയാവും. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ രക്ഷയുടെ സന്ദേശമെന്നാണ് ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ ഭാഗ്യവാന്മാരാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകപ്രകാരം നോക്കുമ്പോൾ ഇതൊന്നും ഒരു ഭാഗ്യമായിട്ട് നമുക്ക് തോന്നത്തില്ല. ലോകപ്രകാരം നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മണ്ടത്തരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ദൈവം ക്ഷണിക്കുന്നത് ഒരു കൗണ്ടർ കൾച്ചറിലേക്കാണ്. സ്വയം തന്നെ പലതിനെയും ഏറ്റെടുത്തുകൊണ്ട് ഒരു സംതൃപ്തിയോടെ ജീവിക്കുന്ന ഒരനുഭവം, ഉള്ളതിൽ സംതൃപ്തി, ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തി, ലഭിക്കുന്നതിലൊക്കെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇരുട്ടിലേക്ക് പോകാതെ വെളിച്ചത്തിലേക്ക് ജീവിക്കുന്ന ഒരനുഭവം. ദൈവനമ്പുരാൻ നിങ്ങളെ പുതിയ വർഷം വെളിച്ചത്തിൻ്റെ മക്കളായി, വെളിച്ചത്തിൻ്റെ ഓഹരിക്കാരായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഇരുട്ടിൽ നടക്കാനുള്ള കാരണങ്ങളാണ് നാം ചിന്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ പുതിയ വർഷം നമുക്കതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ദൈവമേ, നിന്നിൽ ആശ്രയിച്ച്, നിന്നോട് ആലോചന ചോദിച്ച്, നീ ഞങ്ങളെ എന്തിന് ഈ ലോകത്തിൽ അയച്ചു, ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കാൻ, യഥാർത്ഥത്തിൽ ആരാധിക്കാൻ. മറ്റുള്ളവരെ കാണിക്കാനല്ല, ഞാൻ ആന്ധ്രാപ്രദേശിൽ 7 ശുശ്രൂഷ ചെയ്തതാണ്. അവിടെ ഉടുത്തിരിക്കുന്ന കൈലിയോടെ, മലിനമായ ശരീരത്തോടെയൊക്കെ ജനങ്ങൾ വന്ന് ആരാധിക്കും. അവിടെയുള്ള കല്ലിൽ മുട്ടുകുത്തി കുറച്ചു നേരം നിന്നിട്ടാണ് അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചിന്തിക്കും ഇവർക്കൊരു കുറച്ചുകൂടി ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നുകൂടെ, എന്തുകൊണ്ടാണ് ഈ മലിനമായിട്ട് ഇവർ വരുന്നതെന്ന്. പക്ഷേ അവരതാണ്, അവരുടെ ഉള്ളിലെ ഒരു നിഷ്കളങ്ക ഭാവമാണ് അവർ ആരാധനയിലേക്ക് അടുത്ത് വരുമ്പോൾ സമ്പൂർണമായി ദൈവസന്നിധി സമർപ്പിച്ചിരിക്കുകയാണ്. അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് കൂടുതലും ആരാധനയ്ക്ക് വരുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ പലക പോലൊരു ബൈബിൾ കാണും. വായിക്കാനറിയത്തില്ല, പക്ഷേ ഒരു ബൈബിൾ അവരുടെ കയ്യിൽ കാണും. നമ്മൾ നാണക്കേടെന്ന് വിചാരിക്കുന്നിടത്ത് അവർക്കതൊരു വലിയ ആശ്രയമാണ്, ഒരു ബലമാണ്. ഒന്നോർത്ത് പോയി, ദൈവം ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മളാ വെളിച്ചത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ? നമുക്കെല്ലാം ഉണ്ട്, ഒരു പക്ഷേ ആരുടെ സഹായം വേണ്ടി വരികയില്ല. വി ആർ സഫിഷ്യൻ്റ്. സംടൈംസ് വി മേ തിങ്ക് ലൈക്ക് ദാറ്റ്, ബട്ട് വി നീഡ് ഹിസ് ഹെൽപ്പ്. അതർവൈസ് വി കാൺട്ട് ലീഡ് എ പെർഫെക്റ്റ് ലൈഫ് ഓൺ ദിസ് എർത്ത്. എല്ലപ്പോഴും നമ്മളത് ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ വിനയപ്പെടാനുള്ള ഒരു സന്ദർഭമാണ്. ഇസ്രായേൽ മക്കൾ ഇരുട്ടിൽ നടന്നു. അവരോട് പറയുകയാണ് പ്രവാചകൻ വേദനയോടെ, നിങ്ങൾ വരിക, നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മിസ്റ്റർ PM ജോർജ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.